2020 ജൂലൈ 28 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കണ്ണും കരളും പങ്ക്തിയിൽ എസ് പ്രേംലാൽ എഴുതുന്നു. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ, ഏകാന്ത ചന്ദ്രികയെ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ? ചന്ദ്രിക തേടുന്നത് എന്തിനെയായിരിക്കും? ഗാനത്തിന്റെ ചോദ്യത്തിന് ഉത്തരമില്ല. ചന്ദ്രിക ഏകയായി യാത്ര തുടരുന്നു, ഒരു ദൗത്യം പോലെ. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറുകര തേടി തിരിച്ചെത്തുന്ന യാത്ര, അതിൽ ഒരു കൃത്യതയുണ്ട്. എന്നാൽ ഒറ്റയ്ക്കുള്ള യാത്ര അത്ര സുഖകരമാണോ? ചിലർക്ക് സുഖകരമായേക്കാം. എവിടെ പോയാലും ചിലർ ഒറ്റയ്ക്കേ പോകൂ. അതെന്താ അങ്ങനെ? കൂട്ടിന് ഒരാളുള്ളത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ, ഹോ, ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ സൗകര്യം പോലെ പോയിട്ടിങ്ങി വരാം, ആരെയും കാത്തു നിൽക്കണ്ടല്ലോ എന്നായിരിക്കും മറുമൊഴി. ചിലരുണ്ട് കൂടെ ഒരാളില്ലാതെ പുറത്തിറങ്ങുന്ന പരിപാടിയില്ല. ആരെങ്കിലും കൂട്ടുവേണം, അല്ലെങ്കിൽ ചമ്മല. നാലാള് കൂടുന്ന സ്ഥലത്ത് പോകില്ല. ഏതിനും ഒരു താങ്ങ് വേണം. അത് ഒരുതരം നാണമാണ്, സമൂഹത്തെ നേരിടാനുള്ള ധൈര്യമില്ലായ്മ, നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന തോന്നൽ. വേറെ ചിലരുണ്ട് എവിടെ പോയാലും ചുറ്റും ഒരു പട വേണം, അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ. രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഒരു പറ്റം പിന്നാലെ കാണും, അത് മറ്റൊരു മാനസികാവസ്ഥയാണ്. തന്റെ ആൾബലം കാണിക്കുകയാണ് ഇഷ്ടന്റെ ലക്ഷ്യം. കൂടെ നടക്കുന്നവർക്കോ ഞാൻ നേതാവിന്റെ ആളാണെന്ന് അറിയിക്കാനുള്ള നെഗളിപ്പും. പണ്ടത്തെ പ്രമാണിമാരെ പറ്റി കേട്ടിട്ടില്ലേ? എന്തിനും ഒരു കയ്യാള് വേണം. പ്രമാണി സിംഹാസനത്തിലിരുന്ന് ആജ്ഞാപിക്കും, കയ്യാള് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നമ്പൂതിരിമാർക്ക് കുട പിടിച്ച് കൂടെ ആൾ നടന്ന രീതിയുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ നമ്പൂതിരി നടക്കാനിറങ്ങും, കുട പിടിച്ച് കൂടെ കയ്യാളും. ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയിലെ സൂരി നമ്പൂതിരിപ്പാടിനെ പോലെ. കുട പിടിക്കുന്ന ആചാരം തൂത്തെറിഞ്ഞെങ്കിലും ഇപ്പോഴും അത് സുഖകരമായി വാഴുന്ന ഒരിടമുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നടന്മാർക്കും നടിമാർക്കും കുട പിടിക്കുന്ന ആചാരം, അത് സൂര്യനെ തോൽപ്പിക്കാനുള്ള ആചാരം മാത്രം. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ കുയിൽ പാടുന്നത് ഒറ്റയ്ക്കിരുന്നാണ്. കുയിലിനെ പോലെ പലരുടെയും പാട്ട് ഇപ്പോൾ ഒറ്റയ്ക്കിരുന്നാണ്. ലോക്ക്ഡൌൺ കാലം ഒറ്റയ്ക്കിരുത്തിയതിനാലാണ് ഇത്. ഒറ്റപ്പെടലിന്റെ വേദനയും സുഖവും കണ്ടറിഞ്ഞു. എന്നാൽ എത്രയോ പേർ ഒറ്റപ്പെടൽ ആഘോഷമാക്കിയിട്ടുണ്ട്. കാലം ചാർത്തുന്ന സമ്മാനമാണ് ഒറ്റപ്പെടൽ എന്ന് വിശേഷിപ്പിക്കാം. മക്കളെല്ലാം വിദേശത്തോ മറ്റോ ആകുമ്പോൾ ഒറ്റപ്പെടുന്ന അമ്മയെയോ അച്ഛനെയോ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നവർ. മനസ്സില്ലാ മനസ്സോടെ വൃദ്ധസദനത്തിലേക്ക് യാത്രയാകുമ്പോൾ മക്കളുടെ മനം കുളിർക്കും. പക്ഷേ ആ അച്ഛന്റെയോ അമ്മയുടെയോ മനം ഒരിക്കലും കുളിർക്കില്ല, തളിർക്കില്ല. ഇങ്ങനെ ഒറ്റയ്ക്കാകുന്നവരെല്ലാം ഒത്തുകൂടുന്നിടത്ത് ആ മാതാപിതാക്കൾ ആശ്വാസതീരം തേടുമ്പോഴും ഉള്ളിൽ രക്തബന്ധത്തിന്റെ ഒറ്റപ്പെടൽ വീങ്ങാതിരിക്കില്ല. ഒറ്റയ്ക്കിരിക്കുന്നവർ വേഴാമ്പലിനെ പോലെയാണ്. ആരെയെങ്കിലും കിട്ടിയാൽ പിന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കേൾക്കുന്നയാൾക്ക് ബോറടിച്ചാലും അയാൾക്ക് മടുക്കില്ല. ഇനി ആരെയും കിട്ടിയില്ലെങ്കിലോ അകലങ്ങളിൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. ലോക്ക്ഡൌൺ കാലം പലർക്കും കൂട്ടായത് ഈ കുത്തലാണ്. എപ്പോഴും പുറത്തിറങ്ങി കറങ്ങി നടന്നിരുന്നവർക്ക് ഈ ഒറ്റപ്പെടൽ ആദ്യമൊക്കെ സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു. അതുകൊണ്ടാണ് ലോക്ക്ഡൌണിൽ ഇളവ് വരുത്തിയപ്പോൾ തുറന്നുവിട്ടതുപോലെ അവർ കൂട്ടത്തോടെ പുറത്തു ചാടിയത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചാടൽ. അധികമായാൽ അമൃതും വിഷമാകും എന്ന് പറയുന്നത് പോലെ കൂട്ടത്തോടെ ചാടിയപ്പോൾ അതും വിഷമായി. കോവിഡ് വിഷമായി പരന്നു. വീണ്ടും അകത്തിരിക്കാനായി നിയോഗം. തത്തയെ പിടിച്ച് കൂട്ടിലിട്ടാൽ കൂട്ടിലിടുന്നയാൾക്ക് സന്തോഷമായിരിക്കും. തത്തയെ കണ്ടുകൊണ്ടിരിക്കാം. തത്തയ്ക്കോ ശ്വാസമുട്ടും. പാലും പഴവും കൊടുത്താലും ചിറകടിച്ച് തന്റെ സ്വതന്ത്ര ലോകത്തേക്ക് പറക്കാനായിരിക്കും തത്ത കൊതിക്കുക. പറക്കാനാവാതെ കൂട്ടിനകത്ത് കിടന്നാലോ തത്തയുടെ ചിറകിന് പണിയില്ലാതാകും. അത് തത്തയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. പറക്കുന്നതാണ് തത്തയുടെ എനർജി. അതുപോലെ തന്നെയാണ് അകത്തിരിക്കുന്നവരുടെയും സ്ഥിതി. പുറത്തിറങ്ങാതെ അകത്തിരുന്നാൽ ശരീരത്തിന്റെ ഘടന തന്നെ മാറിപ്പോകും. അത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം ചെറുതല്ലാതാകും. ലോക്ക്ഡൌണിൽ അകത്തിരുന്ന് പലരുടെയും സ്ഥിതി ഇങ്ങനെയായെന്നാണ് പറയപ്പെടുന്നത്. സ്വാതന്ത്ര്യം അടയുമ്പോഴാണ് നാം അതിന്റെ വിലയറിയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ജീവിച്ചവർ അതിന്റെ വില നന്നായി അറിഞ്ഞിട്ടുണ്ട്. വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം സവർണരുടെ മാത്രം പാദസ്പർശനത്തിനായി കൈക്കലാക്കി വച്ചിരുന്ന ആ ദുഷിച്ച നാളുകളിൽ മൃഗതുല്യം ജീവിച്ചവർ സ്വാതന്ത്ര്യത്തിനുവേണ്ടി കൊതിച്ചിട്ടുണ്ട്. മാറുമറയ്ക്കാൻ ഇമ്മിണി സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അലറി വിളിച്ചിട്ടുണ്ട്. പേടിയില്ലാതെ വഴിയിലൂടെ നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട്. മുലക്കരം പിരിക്കാനെത്തിയവന്റെ നേർക്ക് മാറ് അറുത്ത് എറിഞ്ഞുകൊടുത്ത ചേർത്തല നങ്ങേലിയുടെ ധീരസാഹസികത സ്വാതന്ത്ര്യ വിപ്ലവത്തിന്റെ ചോരത്തുടിപ്പുകളാണ്. അടുക്കളയിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾ പൂമുഖത്തേക്ക് വരാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങളെ തുറന്നുകാട്ടിയ വിടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അതിന് കാഹളമായത് മറ്റൊരു ഇതിഹാസം. അങ്ങനെ സ്വാതന്ത്ര്യം അമൃതല്ലായിരുന്ന കാലത്തിലൂടെയാണ് കേരളം കടന്നുവന്നത്. അവർ സഹിച്ച ത്യാഗങ്ങളും നൊമ്പരങ്ങളും നോക്കുമ്പോൾ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ ഇമ്മിണി വീട്ടിലിരുന്നാൽ എന്താ കുഴപ്പം? നാളെയുടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമുക്കായി വീട്ടിലിരിക്കുന്നത്. അത് ഒറ്റയ്ക്കായാലും അല്ലാതായാലും അതൊരു ഒറ്റപ്പെടലല്ല, അത് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷാ മാർഗം മാത്രം. എന്നാൽ ഒറ്റപ്പെടുന്നവരുടെ ജീവിതാവസ്ഥ വേറെയാണ്, അവർക്കെന്നും ലോക്ക്ഡൌൺ ആണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൌൺ അവർക്ക് പുതുമയുമല്ല. ഇന്ത്യയിൽ ഒറ്റപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ വീടുകളുടെ എണ്ണം കൂടി, വീടുകളിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. പല വീടുകളിലും ആളില്ലാത്ത അവസ്ഥ. മുൻപ് പ്രതാപത്തോടെ വാണിരുന്ന വീടുകൾ പലതും അടഞ്ഞുകിടക്കുന്നു. വീടുകളും ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെടൽ സമ്പന്ന രാഷ്ട്രങ്ങളെയും വികസ്വര സമൂഹത്തെയും ഉലയ്ക്കുകയാണ്. ബ്രിട്ടൻ, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ടവരെ കണ്ടെത്തി സാന്ത്വനിപ്പിക്കാൻ സംവിധാനമുണ്ടാക്കി. ജപ്പാനിൽ 9%, അമേരിക്കയിൽ 22%, ബ്രിട്ടനിൽ 23% ഒറ്റപ്പെടലിന്റെ വേദന അറിയുന്നവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അമേരിക്കയിൽ നടത്തിയ സർവേയിൽ 45 പ്രായമുള്ള 35% പേർ ഒറ്റപ്പെടലിന്റെ തീരത്താണ്. ബ്രിട്ടനിൽ 65 കഴിഞ്ഞ 41% പേർക്ക് ടിവിയോ വളർത്തുമൃഗങ്ങളോ ആണ് ആശ്രയം. ജപ്പാൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് 6 തുടർച്ചയായി ആരോടും ഇടപെടാതെ വീട്ടിനുള്ളിൽ കഴിയുന്നവരുടെ എണ്ണം 1 മില്യണാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, അമിത ഭക്ഷണം, ഉറക്കമില്ലായ്മ, വിഷാദം, മദ്യപാനം, ഉത്കണ്ഠ എന്നിവ വരാൻ ഒറ്റപ്പെടൽ ഇടയാക്കുന്നു എന്നാണ് പഠനം തെളിയിക്കുന്നത്. അൽഷിമേഴ്സിലേക്ക് വരെ നയിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടൽ ആരോഗ്യത്തെ 3 രീതിയിൽ ബാധിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. 1, അനാരോഗ്യകരമായ ശീലങ്ങളിലേക്ക് നയിക്കപ്പെടും. 2, സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടും. 3, വിഷാദരോഗവും ഉത്കണ്ഠയും ശരീരത്തെ മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കല്ലെന്ന് ചിന്തിക്കുക. അത് മനസ്സിന് ബലം നൽകും. ഇല്ലെങ്കിൽ ഒറ്റപ്പെടൽ നമ്മെ വിഴുങ്ങിയെന്നു വരും.